അധ്യായം 28, പേജ് 182. കറുത്ത പക്ഷം. നെല്ല് വെന്ത മണം വന്നു. നെല്ലും ചെമ്പ് മൂടിയ മുള കൊണ്ടുള്ള കുട്ടിയുടെ വിടവിലൂടെ ആവി പൊന്തിത്തുടങ്ങി. കുട്ടിക്കാലത്തെന്ന പോലെ ദിനകരൻ ആവിയിലേക്ക് മുഖം താഴ്ത്തി. ചൂടും സുഗന്ധവുമുള്ള നീരാവി ഒലിച്ചെടുത്തു. അവൻ്റെ മുഖം വിയർത്തു. വിയർത്ത മുഖം തണുത്ത കാറ്റിലേക്ക് നീട്ടിപ്പിടിച്ചപ്പോൾ കുട്ടിക്കാലത്തെന്നോ കണ്ടൊരു സ്വപ്നത്തിൻ്റെ അവ്യക്തമായ മധുരം മനസ്സിലേക്ക് ഇറ്റുവീഴുന്ന പോലെ തോന്നി. ചുണ്ടു പൊട്ടിയൊന്ന് നോക്കുതിനാ, അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ദിനകരൻ മൂടിക്കുട്ട എടുത്തു മാറ്റി നോക്കി. നെല്ല് ചുണ്ടു പൊട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല പാകത്തിന് വേവുകയും ചെയ്തിരിക്കുന്നു. അതങ്ങോട് കോരിയിട്ടോ, അമ്മ പറഞ്ഞു. പടിഞ്ഞാറേ ചുവരനോട് ചേർന്ന് ഇറക്കാലിയിൽ കെട്ടി ഞാത്തി ഇട്ടിരിക്കുകയാണ് പനമ്പ്. കൊയ്ത്തും മെതിയും നെല്ലുണക്കലും കഴിഞ്ഞാൽ അമ്മ കുട്ടയും മുറവും പനമ്പും കൊമ്പോറവുമൊക്കെ അകവും പുറവും ചാണകം തേച്ച് വെയിലത്ത് ഉണക്കി വയ്ക്കും. ചിതറി പിടിക്കാതിരിക്കാൻ ചുവര് തൊടാതെ വാഴവള്ളിയുടെ ഊഞ്ഞാലിലാണ് പനമ്പ് ചുരുട്ടി വയ്ക്കുക. പിന്നെ അതിനുള്ളിലാവും അമ്മയുടെ ചില രഹസ്യ സൂക്ഷിപ്പുകൾ: മുറുക്കാൻ പൊതി, സോപ്പ് കഷ്ണം, അരിവാള്, മത്തക്കുരു. പനമ്പ് എടുത്തുകൊണ്ടുവന്ന് വെയിലിലേക്ക് നിർത്തിയിട്ടു ദിനകരൻ. കർക്കിടകത്തിലെ വെയിലാണ്, ചൂട് കഠിനമാണ്. ആകാശവും പെട്ടെന്ന് തെളിനീലയായിരിക്കുന്നു. സൂര്യൻ നിന്ന് ജ്വലിക്കുകയാണ്. മടിയന്മാരായ സ്കൂൾ കുട്ടികളെപ്പോലെ ചില കൊച്ചു മേഘകഷ്ണങ്ങൾ അങ്ങിങ്ങ് ചുറ്റിത്തിരിയുന്നതൊഴിച്ചാൽ മഴയുടെ ഒരു ലക്ഷണവുമില്ല. ഇന്നലെ രാത്രി തോരാത്ത മഴയായിരുന്നു. ഇടവിട്ട് ചെറുതും വലുതുമായ മഴകൾ പെയ്തുകൊണ്ടേയിരുന്നു. പനമ്പ് തട്ടിയുടെ വിടവിലൂടെ മഴത്തുള്ളലും ശീതക്കാറ്റും അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പുര അങ്ങിങ്ങ് ചോരുന്നുണ്ടായിരുന്നു. ചോരുന്നിടത്തൊക്കെ ചെറുതും വലുതുമായ പാത്രങ്ങൾ നിരത്തിവെച്ച് അമ്മ കിടപ്പായ നനയാതെ നോക്കി. കർക്കടം ദുർക്കടം എന്ന് കാരണന്മാർ പറയുന്നത് വെറുതെയല്ല. അമ്മ തണുത്തു വിറച്ചു. അവരുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നത് ദിനകരൻ കേട്ടു. തണുപ്പകറ്റാൻ അമ്മ സിദ്ധുവിനെ കൂട്ടിപ്പിടിച്ചു കിടന്നു. പുറത്ത് പെയ്യുന്ന മഴയുടെ ഇരമ്പലും പാത്രങ്ങളിൽ വീണ് താളം കൊട്ടുന്ന വെള്ളത്തിൻ്റെ ചെണ്ടമേളവും കേട്ടുകൊണ്ട് ദിനകരൻ മയക്കത്തിലേക്ക് വീണു. നേരം വൈകിയാണ് അവൻ ഉറക്കമുണർന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങോലകൾക്കിടയിലൂടെ ഊർന്നു വീണ് കറുകപ്പുല്ലിൽ മലർന്നു കിടക്കുകയാണ് വെയിൽ. കുറേ കാലമായല്ലോ ചങ്ങാതി ഈ വഴിക്ക് വന്നിട്ട് എന്ന് ചോദിക്കുന്നത് പോലെ ഒന്ന് രണ്ട് മൈനകൾ വെയിൽ കൊത്തിപ്പറുക്കുന്നതും കണ്ടു. പിന്നെയാണ് വെയിൽ മൂത്ത് മൂത്ത് മേല് പൊള്ളിക്കാൻ തുടങ്ങിയത്. നല്ലോണം ചിക്കിക്കോട്ടാ, അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് കുറേ കൂണ് കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ഇടികുടുക്കത്തിന് പൊട്ടിമുളച്ചതാണെന്ന് അമ്മ പറഞ്ഞു. അതിരാവിലെ അമ്മയും സിദ്ധുവും കൂടിയാണ് പറിച്ചുകൊണ്ടുവന്നത്. മിക്കവാറും എല്ലാ വീട്ടുകാർക്കും കൂണ് കിട്ടിയെന്ന് അമ്മ പറഞ്ഞു. ഒന്നാന്തരം മുട്ടക്കൂണുകളാണ് വെളുവെളാന്നൊരു കൊമ്പോറം നിറയെ. അമ്മ അത് നേരെയാക്കുന്ന പണിയിലാണ്. ദിനകരൻ വലിയ ചിരട്ടക്കയ്യിലുകൊണ്ട് നെല്ല് കോരി കൊമ്പോറത്തിലേക്കിട്ടു. പനമ്പിൽ കൊണ്ടിട്ടപ്പോൾ ആവി പൊങ്ങി. കനം കുറച്ച് ചിക്കിയിട്ടും പനമ്പ് നിറഞ്ഞില്ല. അതെന്താ അമ്മ ഇത്ര കുറച്ച്? അത്രേ ഉള്ളോ? ഇതെങ്ങനെയാ കുത്തിക്കാൻ കൊണ്ടോണേ? ഇതെങ്ങനെയാ കുത്തിക്കാൻ കൊണ്ടോണേ? അതിനുള്ളതൊന്നും ഇല്ല ദിനാ. ആകെ അഞ്ചാറിടങ്ങഴി കാണും. അത് ഞാൻ ഒരലിലിട്ട് കുത്തിക്കോളാം. അമ്മ വെടുപ്പാക്കിയ കൂൺ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി. വെയിൽ മാറുന്നതിനനുസരിച്ച് പനമ്പ് വലിച്ചു മാറ്റിയിട്ടുകൊണ്ട് ദിനകരൻ മുറ്റത്ത് തന്നെയിരുന്നു. അമ്മ ഇടയ്ക്ക് വന്ന് നെല്ലുണങ്ങിയോ എന്ന് നോക്കും. ഒരു നുള്ള നെല്ലെടുത്ത് പനമ്പിൻ്റെ മൂലക്കലിട്ട് ഉപ്പൂറ്റിക്കൊണ്ട് നാലഞ്ച് വട്ടം തിരിക്കും. വാരിയെടുത്ത് ഊതി ഉമി കളഞ്ഞിട്ട് അരിമണി കുറിച്ചു നോക്കും. ഒന്നും കൂടി ആയിക്കോട്ടെ ദിനാ. കുറേ ദിവസങ്ങൾക്ക് ശേഷം വെയിൽ കാണുകയായിരുന്നതുകൊണ്ട് അടിക്കാനും തുടയ്ക്കാനും അലക്കാനും ഉണക്കാനുമൊക്കെയായിട്ട് അമ്മയ്ക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു. ചകിരിയും ഓലയും മടലും ചുള്ളിക്കമ്പുകളുമൊക്കെ ഉണക്കാൻ ദിനകരനും സഹായിച്ചു. വീട് കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ്. ദിനകരനൊരു സ്വപ്നമുണ്ടായിരുന്നു. പുറം ലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടിത്തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം. ദിനകരന് മാത്രമല്ല ആദിയിൽ അധികം പേർക്കും അതുതന്നെയാണ് ആഗ്രഹം. സമാധാനം, ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ്. അത് നിലനിൽക്കണമെന്ന് ദിനകരൻ ആഗ്രഹിച്ചു. പുറം ലോകം പക്ഷേ സ്വയം മാറിമറിയുക മാത്രമല്ല കൈനീട്ടുക കൂടിയാണ്. എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കു കൈകൾ കൊണ്ട് പുറം ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റിക്കളയുന്നു. അതിവേഗം ദുർമേധസ് പെരുകുന്ന, എന്തു തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗിയെപ്പോലെയാണ് പുറം ലോകം. അതിൻ്റെ വായിൽ എന്തും കൊള്ളും. കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടി വിഴുങ്ങും. എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ചു വയ്ക്കും. മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത്. മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത്. മണ്ണിലൊരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു. ലളിതമായ സത്യം. സത്യം 100 മേനി വിളയിക്കുന്നവനാണ് കൃഷിക്കാരൻ. ദിനകരൻ എന്നും കൃഷിക്കാരനാവാൻ ആഗ്രഹിച്ചു. അതേ അവനറിയൂ. സത്യത്തിലേക്കുള്ള വഴി ഏതാണ്? കുട്ടികൾ ചോദിക്കുന്നു. മണ്ണ്, വെള്ളം, വെയില്, വിയർപ്പ്, വിത്ത്. ദിനകരൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ വഴികളടഞ്ഞ് ഉത്തരം മുട്ടി ദിനകരൻ നിൽക്കുന്നു. അമ്മ അവസാനത്തെ പിടിനെല്ലും പുഴുങ്ങിയുണക്കി കുത്തും. ചോറ് വയ്ക്കും. അതും തീരും. ദിനകരാ, ഏതാണ്ടൊരു നിലവിളി പോലെ ദേവകി വിളിച്ചു. കിതച്ചുകൊണ്ട് അവൾ ദിനകരൻ്റെ മുന്നിൽ നിന്നു. എന്താ ദേവോ? അമ്മ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി. കുഞ്ഞിമാതു, ദേവകി കരഞ്ഞു. എന്തേ കുഞ്ഞിമാതുവിന്? അവൾ വെള്ളത്തിൽ നിന്ന് കയറിനില്ല. വെള്ളത്തിൽ നിന്ന് കയറിനില്ലേ? എൻ്റെ കൂടെ ഒന്ന് വായു മോനെ. ദേവകി തിരിച്ചോടി. വേഗം വായു. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് ചെന്ന് നോക്ക്. അമ്മയ്ക്ക് പരിഭ്രമമായി. എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂക്കി വിളിച്ച് വരില്ല. വെള്ളത്തിൽ നിന്ന് കയറിനില്ല എന്നാ എന്ന് വെച്ചാൽ? അമ്മയ്ക്ക് അത് വിചിത്രമായി തോന്നി. ദേവകി ഓടുന്നത് കുഞ്ഞിമാതമ്മയുടെ വീട്ടിലേക്കാവുമെന്നാണ് ദിനകരൻ വിചാരിച്ചത്.